നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നു എന്ന ബൈബിൾ വാക്യത്തെ അധികരിച്ച് സണ്ണി തോമസ് ചെയ്ത സുവിശേഷ പ്രഭാഷണം. അതിനു മുമ്പായി ജോൺ സ്തംഭാൻ പാടുന്നു.
നിത്യമാം നിൻ രക്തധാര സത്യമായി കാണ്മാ ഇന്നു നീക്കൻ കണ്ണിൻ മൂടി ഒന്നാമത ധാരയായൊലിച്ച നിൻ ബിന്ദു നിന്റെ ചോര ഏവമെന്നുമേ കൂട്ട ക്രോധം പറ്റത്തീർക്കും ഒറ്റ മൂലി വൻകടൽ സമാനമാകും എൻ കടങ്ങ ചിന്നു തീർക്കും ഒറ്റുള്ളി ധാരയായൊലിച്ച നിന്റെ ചോരയാൽ നീതാ പാരമാമൻ പാദകങ്ങൾ തീരെ ശക്തി നീക്കുമല്ലോ നീ പകർന്ന നീ പൂർണ്ണ ശുദ്ധി സാധ്യമിന്ന് നിർണയം താൻ സ്തോത്രമെന്നും പാടുവാനാ ഈ പ്രയോഗ്യത
വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:11. ഞാൻ നല്ലയിടയനാകുന്നു, നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുന്നു. ചരിത്രത്തിലെ ഏറ്റവും മഹത്വമാർന്ന ഒരു അവകാശവാദമാണിത്. മറ്റാരും ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ലാത്ത, ഉന്നയിക്കുവാൻ സാധിക്കാത്ത ഒരു അവകാശവാദം. അണികളെ രക്തസാക്ഷികളാക്കി പ്രസ്ഥാനങ്ങൾ താത്കാലികമായെങ്കിലും ലോകത്തിൽ സ്ഥാപിച്ചിട്ടുള്ളവർ കണ്ടേക്കാം. എന്നാൽ നല്ലയിടയനായ ക്രിസ്തു ആടുകൾക്ക് വേണ്ടി തന്റെ വിലയേറിയ രക്തവും ജീവനും നൽകി. തെറ്റിപ്പോയിരിക്കുന്ന ആടുകൾക്ക് തുല്യമാണ് മാനവജാതി. ജീവിതത്തിന്റെ താളം തെറ്റി അറവുശാലയിലേക്ക് എന്ന പോലെ നിത്യനാശത്തിലേക്ക് നീങ്ങുന്നവർ. മനുഷ്യന്റെ ഈ അവസ്ഥയെക്കുറിച്ചുള്ള ബൈബിളിന്റെ പരാമർശം പാതാളത്തിന്റെ ആടുകളായി ഏൽപ്പിക്കപ്പെട്ടവർ എന്നാണ്. സ്വയമായി സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്തവർ, തിന്മയാൽ വ്യാപരിക്കപ്പെട്ട് ദുരന്തത്തിന്റെ പൂർണ്ണതയിലേക്ക് നടന്നു നീങ്ങുന്നവർ. നരകമെന്നത് വൈകി മാത്രം മനസ്സിലാകുന്ന ഒരു സത്യമാകുന്നു എന്നൊരു ഉദ്ധരണിയുണ്ട്. മനുഷ്യനെ തെറ്റിപ്പോകുന്ന ആടുകളായി ഉപമിച്ചിരിക്കുന്നത് എത്ര വാസ്തവമായിരിക്കുന്നു. അനർത്ഥം വന്ന് ഭവിക്കുന്നതുവരെ അനർത്ഥത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിയാത്ത ദുസ്ഥിതി, ഇതാണ് മനുഷ്യനെ ഭരിക്കുന്ന ഏറ്റവും വലിയ തിന്മ. ഉള്ളിൽ പാപം വാഴുമ്പോൾ തന്നെ അത് തിരിച്ചറിയാതിരിക്കുന്നത് പാപത്താൽ വന്ന താഴ്ചയിൽ നിന്നാണ്. പാപമരണത്തിലേക്ക് നയിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ മരണം ന്യായവിധിയിലേക്കും നയിക്കുമെന്നത് എത്രമാത്രം വാസ്തവമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് കേവലമായ സദുപദേശങ്ങളാലല്ല, പകരം രക്ഷ നേടണമെങ്കിൽ അവനെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ തന്നെ ഉണ്ടായിരിക്കണം. സൽകൃത്യങ്ങളും സദുപദേശങ്ങളും അതാതിന്റെ നിലയിൽ നല്ലതായിരിക്കാം, ഇമ്പകരവുമായിരിക്കാം. എന്നാൽ നീതിയെ നിർവഹിച്ച് ന്യായവിധി അകറ്റുവാനുള്ള കഴിവ് അതിനില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന് ദാനധർമ്മം നടത്തി രക്ഷ നേടുവാൻ കഴിയാത്തതുപോലെ ശിക്ഷാവിധിയും സൽകൃത്യങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയില്ല. നീതിയുടെ നിർവഹണത്തിന് മാത്രമേ അനീതിയെ അകറ്റുവാൻ കഴിയുകയുള്ളൂ. കൊലമരത്തെ മുന്നിൽ കാണുന്ന ഒരുവൻ ആവശ്യം വിമോചന ചീട്ടാണ്, അല്ലാതെ സദുപദേശങ്ങളല്ല. അഗാധകൃത്യത്തിൽ നിവധിച്ച ഒരുവൻ ആവശ്യം അവനെ രക്ഷിക്കുവാൻ സ്പർശിക്കുന്ന സഹായഹസ്തമാണ്, അല്ലാതെ ജൽപ്പനങ്ങളല്ല. സാക്ഷാൽ നല്ലയിടയനായ യേശുക്രിസ്തു മാത്രമേ തന്റെ മരണം കൊണ്ട് മരണത്തെയും ന്യായവിധിയെയും നേരിടുകയും അതിജീവിക്കുകയും ചെയ്തിട്ടുള്ളൂ. യേശുക്രിസ്തു മനുഷ്യനായിരിക്കുന്ന താണ അവസ്ഥയിലേക്ക് നല്ലയിടയനായി ഇറങ്ങി വന്ന് ആടുകൾക്കു വേണ്ടി തന്റെ ജീവൻ നൽകി. ആ പവിത്രമായ പ്രായച്ചിത്ത ബലിയാൽ മനുഷ്യനെ രക്ഷിച്ചും ഉദ്ധരിച്ചും തന്നിലുള്ള വിശ്വാസത്താൽ ഉദ്ധരിക്കപ്പെട്ട മനുഷ്യന് സ്വർഗീയ സന്ദേശത്താലും ദിവ്യോപദേശത്താലും പരിപാവനമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. മലിനപ്പെട്ടൊരു മുൻകാല ജീവിതമുണ്ടായിരുന്ന പലരും പിന്നീട് ആധ്യാത്മിക വഴികാട്ടികൾ എന്ന നിലയിൽ ചരിത്രത്തിൽ പല കാലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ ജനനം, ചോദ്യം ചെയ്യപ്പെടാത്ത ജീവിതം, ദൈവം മനുഷ്യനായി വന്നപ്പോൾ രക്ഷകന്റെ യോഗ്യതയുടെ പൂർണ്ണത, അതേ നല്ലയിടയന് മാത്രമേ ആടുകൾക്കു വേണ്ടി തന്റെ ജീവൻ നൽകുവാൻ കഴിയുകയുള്ളൂ. ആ നല്ലയിടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവൻ നൽകിയത് തന്റെ ജനനം മുതൽ മരണം വരെ നീണ്ടുനിന്ന ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ടാണ്. ജനനം മുതൽ ക്രൂശീകരണം വരെ ആ കഷ്ടാനുഭവങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. രാജാവായി പിറന്നവൻ എവിടെയെന്ന ചോദ്യം ഹെരോദാവിന്റെ കൊട്ടാരത്തെ നടുക്കിയെങ്കിൽ ലൗകിക ഭരണകൂടങ്ങൾ ആകെ അതിൽ വിറകൊള്ളുകയായിരുന്നു. ദൈവരാജ്യം മനുഷ്യനിൽ നിന്നും ഒന്നും കൈക്കലാക്കുന്നില്ല, പകരം മനുഷ്യന് സകലതും സൗജന്യമായി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ മനുഷ്യനുള്ളത് കൈവശപ്പെടുത്തി അവനെ അടക്കി വാഴുന്ന ഏത് വ്യവസ്ഥിതിക്കും ക്രിസ്തുവിന്റെ രാജ്യത്വം ഒരു ഭീഷണിയാണ്. ലൗകിക ഭരണങ്ങളിലെ ഒരു വ്യവസ്ഥിതിയും മനുഷ്യന് ശാശ്വതമായ ഒരു പരിഹാരമായിരുന്നിട്ടില്ല, പകരം അത് ഒരു ഒഴിയാബാധയാണെന്നതിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് സാക്ഷ്യം നൽകുന്നത്. വെളിച്ചത്തിന്റെ രാജാവിന്റെ ഉദയം ഇരുളിന്റെ അധികാരികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വിധിയുണ്ടായി. ആ കൂട്ടത്തിൽ രാജാവായി പിറന്നവനും ഒടുങ്ങിപ്പോകുമെന്ന് ഹെരോദാവ് വിചാരിച്ചു. എന്നാൽ സ്വർഗീയത വിട്ട് മനുഷ്യനു വേണ്ടി പാപമൊഴികെ സകല മാനുഷിക പരിമിതികളിലേക്കും സ്വയം താണിറങ്ങി നല്ലയിടയനായ ക്രിസ്തു ആ ഉപദ്രവം സ്വീകരിച്ചു. ഹെരോദാവിന്റെ മരണം വരെ നാടുവിട്ട് ഈജിപ്തിലേക്ക് പോയതായും പിന്നീട് മടങ്ങി വന്നതായും സുവിശേഷങ്ങൾ സാക്ഷ്യം നൽകുന്നുണ്ട്. ഐഹിക ജീവിതകാലത്തും ഉപദ്രവം ക്രിസ്തുവിനെ അനുനിമിഷം പിന്തുടർന്നുകൊണ്ടിരുന്നു. ജനന സമയത്ത് ഉപദ്രവം ഭരണകൂടത്തിൽ നിന്നായിരുന്നുവെങ്കിൽ ജീവിതകാലത്ത് ഉപദ്രവം പ്രധാനമായും യഹൂദ മതമേധാവികളുടെ കയ്യിൽ നിന്നുമായിരുന്നു. ജനത്തിന്റെ ആത്മീകാന്തത മുതലെടുക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ ആഗമനം സഹിച്ചുകൂടാൻ യഥാർത്ഥ സ്വാതന്ത്ര്യമായ ആത്മീക സ്വാതന്ത്ര്യം വന്നാൽ യഹൂദ മതത്തിന് പിന്നെ ജനങ്ങളുടെ മേൽ സ്വാധീനതയില്ല. സൗജന്യമായി ജീവജലം വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിന്റെ പിന്നാലെ ജനം തിരിയുന്നത് ഒരുവിധത്തിലും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ക്രിസ്തുവിന്റെ നേർക്ക് അവർ ഉപദ്രവങ്ങളുടെ കെട്ട് ഓരോന്നായി അഴിച്ചുവിട്ടു. നാല് സുവിശേഷങ്ങളും ആ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒരു രക്ഷകനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലാതെ പാപത്തിന്റെ ഭയങ്കരതയാൽ കാഠിന്യപ്പെട്ടിരുന്ന മാനവ ഹൃദയങ്ങളെ സുവിശേഷത്താൽ ഉഴുതുമറിച്ച് രൂപാന്തരപ്പെടുത്തുവാനും അവനെ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാനും കുരുട്ട് കണ്ണുകളെ തുറന്ന് ആത്മീക പ്രകാശം നൽകുവാനും കടന്നുവന്ന യേശുക്രിസ്തുവിനെ ലോകം തിരസ്കരിച്ചു. യോഹന്നാൻ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണ്. രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവ് കടന്നുവന്നപ്പോൾ തന്നെ തിരിച്ചറിയുകയോ കൈക്കൊള്ളുകയോ ചെയ്തില്ല എന്നതിനേക്കാൾ ഉപരി പകയ്ക്കുകൂടി ചെയ്തപ്പോൾ ലോകത്തെ അടക്കി വാഴുന്ന പാപത്തിന്റെ ഭീകരത വെളിവാക്കപ്പെടുകയാണുണ്ടായത്. ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന തിരുവെഴുത്തുകളെ അവർ അവഗണിച്ചു, ക്രിസ്തുവിനെ നിഷേധിച്ചു, സ്വന്തം ജനം തന്നെ പുറത്താക്കി. ആഴമുള്ള ഗർത്തത്തിൽ രക്ഷപ്പെടുവാൻ ഒരു പോംവഴിയും കാണാതെ മരണത്തെ മുന്നിൽ കണ്ടുകിടന്നവനെ രക്ഷിക്കാൻ ഇറങ്ങി വന്നവൻ ഉപദ്രവിക്കുക, അതാണ് ക്രിസ്തുവിനോട് ലോകം ചെയ്തത്. യൂത മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് ക്രിസ്തുവിന്റെ ശബ്ദത്താൽ കുലുക്കം തട്ടിയപ്പോൾ അവർ തന്റെ നേരെ തിരിഞ്ഞു. മൂന്ന് പ്രത്യേക സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ആശയങ്ങൾ അവർക്ക് സ്വീകാര്യമല്ലായിരുന്നു. അവർ പാരമ്പര്യം കൊണ്ടും സമ്പ്രദായം കൊണ്ടും ദൈവകൽപ്പന ലംഘിക്കുന്നവരാണെന്ന ആരോപണം അവർക്ക് സഹിക്കാവുന്നതിലും ഉപരിയായിരുന്നു. ക്രിസ്തുവിന്റെ വാക്കുകൾ അധികാരത്തോടായതിനാൽ അവർ തന്നെ അധികമായി ഭയപ്പെട്ടു. തങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും സ്വീകാര്യനല്ലാത്തവനെ കൊന്നാൽ കാര്യങ്ങൾ വേഗം അവസാനിക്കുമെന്ന് അവർ കരുതി. കൊല്ലുക എന്നത് ഒരിക്കലും ഒന്നിനും പരിഹാരമായിരിക്കേയില്ല. കൊല്ലലിലൂടെ നേടിയതൊന്നും തകർച്ച കാണാതിരിക്കേയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവർ അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ ആചാരങ്ങൾക്കെതിരെ നിന്നതാണ് ക്രിസ്തുവിനോട് വൈരാഗ്യപൂർവ്വം പെരുമാറുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് തക്കവണ്ണം പ്രായച്ചിത്തമായി നീതി നിർവഹിക്കപ്പെടാത്തിടത്തോളം പാപക്ഷമ നൽകുവാൻ ദൈവനീതിക്ക് എങ്ങനെ കഴിയും? പാപത്തിന്റെ ബന്ധനങ്ങൾ അറുത്തു മുറിക്കാത്തിടത്തോളം ആത്മീക സ്വാതന്ത്ര്യം എവിടെ? ക്രിസ്തു ഇത് രണ്ടും വാഗ്ദാനം ചെയ്തു. യഹൂദ ആചാരങ്ങൾക്കും ന്യായപ്രമാണത്തിനും കഴിയാത്തവ താൻ സൗജന്യമായി കൊടുക്കുമെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചു. ദുഃഖിക്കുന്നവന് സന്തോഷം, പീഡിതന് ആശ്വാസം, പാപിക്ക് പാപക്ഷമ ക്രിസ്തു വാഗ്ദാനം ചെയ്തു. ഫലമോ ഉപദ്രവം? അവർ തന്നെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. എന്നാൽ ക്രിസ്തു അവരുടെ നടുവിൽ കൂടി കടന്നുപോയി എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തിന് അതീതനായ തന്റെ മരണം പാപിയുടെ മരണം മാറ്റുവാൻ ഹേതുവാകും എന്നതിനാൽ സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുവാനും ഒരുക്കവുമായിരുന്നു. എന്നാൽ തന്റെ സമയം വന്നിട്ടില്ലായകയാൽ ആർക്കും അപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. തന്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും തനിക്ക് അധികാരമുണ്ടെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചിരുന്നു. വേറൊരു ഭാഗത്ത് അവർ അവൻ എറിവാനായി കല്ലെടുത്തുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവസമത്വം യഹൂദ മതത്തിന് അപ്രാപ്യമായതിനാൽ തന്നെ തകർക്കുക എന്ന ലക്ഷ്യം യഹൂദന്മാർ സ്വീകരിച്ചു. ഏതെങ്കിലും ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനത്തെ വശീകരിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ അതല്ല ക്രിസ്തു തന്റെ ജീവിതകാലത്ത് ചെയ്തത്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അത്ഭുതവും അടയാളവും തിരയുന്നുവെന്ന് പറഞ്ഞ് ക്രിസ്തു അത്ഭുതങ്ങളുടെ പുറകെ പായുവാൻ വെമ്പൽ കൊള്ളുന്ന ജനത്തെ ശാസിക്കുകയത്രേ ചെയ്തത്. എന്നാൽ മനുഷ്യനായി വന്നതുകൊണ്ട് തന്റെ ദൈവത്വത്തിന് മങ്ങലേൽക്കുവാൻ അതൊരു കാരണമായിരിക്കുന്നില്ല എന്ന് താൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ ശാസിച്ചമർത്തുവാൻ അധികാരമുള്ളൂ. അങ്ങനെ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തുകയാൽ പ്രപഞ്ച ശക്തിമേലുള്ള അധികാരം, പൈശാചിക ശക്തിമേലുള്ള അധികാരം, മരണത്തിന്മേലുള്ള അധികാരം, ഇവയെല്ലാം നേരിൽ കണ്ടിട്ടും ശാസ്ത്രിമാരും പരീശന്മാരും തന്നെ ഒടുക്കിക്കളവാൻ നിശ്ചയിച്ചു. അന്ധകാരത്തിന്റെ ശക്തികൾ അവർക്ക് പിന്തുണ നിന്നു. നന്മയെ തകർക്കുവാൻ തിന്മയുടെ വ്യാപാര ശക്തി ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നതിന് ഇതിലും വലിയൊരു തെളിവ് ആവശ്യമില്ല. എന്നാൽ ഇടയശ്രേഷ്ഠനായ ക്രിസ്തു ആ ഉപദ്രവങ്ങൾ മൂലം തന്റെ പ്രവർത്തനത്തിൽ നിന്നും ഒട്ടും പിന്മാറിയില്ല. തന്റെ പദ്ധതികളിൽ ഒരു കടുകുമണി പോലും വ്യതിയാനം വരുത്തുവാൻ ഉപദ്രവികൾക്ക് കഴിഞ്ഞില്ല. നന്മയുടെ ജൈത്രയാത്രയായിരുന്ന ആ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതം ലോകം ദർശിച്ചു. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ രോഗം മാറി, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ വിശപ്പ് മാറി, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മരണം മാറി. ഭൂഗോളത്തെ മുഴുവനായി മൂടി നിൽക്കുന്ന ഈ ശാപത്തിന് തന്റെ മുമ്പിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കപ്പെട്ടു. യഹൂദന്മാർ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോഴും കർത്താവ് അവർക്ക് നന്മ പകരം ചെയ്തു. നിന്റെ ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കുക എന്ന തിരുവെഴുത്ത് തന്നിൽ അന്വർത്ഥമാക്കി. കഷ്ടം സഹിച്ച ഈ ക്രിസ്തുവിന് കഷ്ടപ്പെടുന്നവന്റെ വേദന അറിയാം. പീഡിപ്പിക്കപ്പെടുന്നവന്റെ നൊമ്പരം മനസ്സിലാകും. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ആത്മീയ വിമോചനം കരസ്ഥമാക്കി ആർക്കും തിരിഞ്ഞു നോക്കി വിലപിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ പോകുകയില്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞത്. ഒരു വശത്തെ ലോകം ക്രിസ്തുവിനെ നിഷേധിക്കുമ്പോൾ മറുവശത്ത് ഒരു ന്യൂനപക്ഷം തന്നിൽ സ്വസ്ഥത കണ്ടെത്തി. ഇത് അടിസ്ഥാനപരമായ ബൈബിൾ സത്യവുമാകുന്നു. ലോകം മുഴുവനും ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു കൂട്ടർ രക്ഷ കണ്ടെത്തും, മറ്റൊരു കൂട്ടർ പാപപരിഹാരം കണ്ടെത്താതെ ന്യായവിധിയിൽ അകപ്പെടും. ക്രിസ്തുവിന്റെ മരണസമയം അഥവാ നല്ല ഇടയൻ ആടുകൾക്കായി സ്വന്തം ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുങ്ങിയിരുന്ന നാഴിക. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് തന്നെ പിടിപ്പാൻ കടന്നുവന്ന പടയാളികളോട് ചോദിച്ചപ്പോൾ നസ്രായനായ യേശുവിനെ എന്നവർ പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന മറുപടിയുടെ മുന്നിൽ ബോധമറ്റ് അവർ നിലത്ത് വീണു. മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കുവാൻ സാധിക്കും എന്നതിനാൽ സ്വമേധയായി ഉപദ്രവികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്നതിന് പോലും ആർക്കും കഴിയുമായിരുന്നില്ല. സമാന്തരമായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. പക കൊണ്ടും അസൂയ കൊണ്ടും യഹൂദ ജാതി തന്നെ കൊല്ലുവാൻ തീർച്ചപ്പെടുത്തുന്നു. അതേസമയം ക്രിസ്തുവിന്റെ മരണം ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കുവാനുള്ള സ്വർഗീയ പദ്ധതി രൂപപ്പെടും. ഏതു മനുഷ്യന് മരണസമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകൾക്ക് പരിമിതികളുണ്ട്. ദുഷ്ടന്മാർക്ക് പോലും മരണവേളകളിൽ ചിലപ്പോൾ കരുണ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പവിത്രനായ ക്രിസ്തുവിന് ലോകം കരുണയുടെ എല്ലാ കണികളും നിഷേധിച്ചു. തന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സ്വർഗീയ പ്രമോദത്തിന്റെയും നിർമ്മലതയുടെയും അനുഭവങ്ങൾ പങ്കിട്ട യൂദാസ് ചുംബനത്താൽ ക്രിസ്തുവിനെ കൊലയ്ക്കു വേണ്ടി ഒറ്റിക്കൊടുത്തു. പിന്നീട് കുരശിൽ കിടന്നപ്പോൾ റോമാ പടയാളി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയതിലും ആഴത്തിൽ അത് തന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി കാണും. എന്നാൽ ക്രിസ്തു മുമ്പേ കഷ്ടം അനുഭവിക്കണമെന്ന തിരുവെഴുത്തിൻ പ്രകാരം സ്വമേധയാ സകല യാതനകളും താൻ സ്വീകരിച്ചു. അതും പാപിക്കു വേണ്ടിയായിരുന്നു. തുടർന്ന് ഉപദ്രവങ്ങളുടെ തീവ്രത വർദ്ധിക്കപ്പെട്ടു. നാടുവാഴികളുടെയും മഹാപുരോഹിതന്മാരുടെയും ഇടയിൽ പലവട്ടം വലിച്ചിഴക്കപ്പെട്ടിട്ടും തന്റെ നേരെ നടപടി എടുക്കുവാനുള്ള ഒരു ന്യായവും കിട്ടാതിരുന്നിട്ടും ക്രിസ്തുവിനെ കൊല്ലുവാനുള്ള ആവേശത്തിൽ നിന്നും ലോകം പിന്മാറിയില്ല. മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന വിധി പ്രഖ്യാപനവും അതിനു നേരെ വിപരീതമായി കൊല്ലുവാനുള്ള വിധിയും എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിലേക്ക് ക്രിസ്തു ആ ഭീകര നിമിഷങ്ങളിലൂടെ കടന്നുപോയി. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും മൗനമായി നിന്നുവെന്ന് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച മണിക്കൂറുകൾ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉളവാക്കിയ ശബ്ദം മനുഷ്യനെ വീണ്ടെടുക്കുന്നതിലേക്ക് മൗനമാചരിച്ചു. പാപത്തിന്റെ മലിനതയാലും കുറ്റത്താലും നശിച്ചു പോകുന്ന ജനത്തെ തന്റെ പവിത്രമായ ചോരയാൽ ശുദ്ധീകരണവും നീതീകരണവും നൽകി നിത്യജീവങ്കിലേക്ക് വീണ്ടെടുക്കുവാൻ കഴിയുമെന്നതിനാലും തന്റെ മരണത്താൽ അനേകർക്ക് ജീവൻ ലഭിക്കുവാൻ ഇടയാകുമെന്നതിനാലും താൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. റോമൻ പടയാളികളും യഹൂദ മതത്തിന്റെ അനുചരന്മാരും അതിക്രൂരതയോടെ ക്രിസ്തുവിനെ കൈയേറ്റു. തനിക്കു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ ആരും തുനിഞ്ഞില്ല. ഈ നീചകൃത്യത്തിന് നേരെ പ്രതികരിക്കുവാനും ആരുമുണ്ടായിരുന്നില്ല. ലോകം മുഴുവനും പാപികളുടെ ഒരു കൂട്ടമായി ഈ ദുഷ്കർമ്മത്തിൽ പങ്കുചേർന്നു. ചാട്ടവാറുകൊണ്ടുള്ള അടി, മുഖത്തെ രോമങ്ങൾ പിഴുതെടുക്കുക, പുറം ഉഴവുചാൽ പോലെ നീളത്തിൽ കീറുക, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കുക, പല പ്രാവശ്യം ശാരീരിക ദണ്ഡനങ്ങൾ, പരിഹാസം എന്നത് ശത്രുവിന്റെ ഒടുവിലത്തെ ആയുധമാണെങ്കിൽ അതും അതിന്റെ പൂർണ്ണ നിലയിൽ, ഇങ്ങനെ നിന്ദിതനായി പരിക്ഷീണനായി രക്തം വാർന്നൊലിച്ച് നിൽക്കുന്ന നസറായനായ യേശു ക്രിസ്തു യഹൂദ മതത്തിന്റെ പ്രേരണയ്ക്കനുസരിച്ച് വശീകരിക്കപ്പെട്ട ജനം ആർത്തിരമ്പി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ, എന്നാലും നിരപരാധിയെ ക്രൂശിക്കണം. മനുഷ്യനിൽ വാഴുന്ന പാപത്തിന്റെ ഭീകരത അറിയണമെങ്കിൽ, ലോകം സാത്താന്റെ അടിമത്തത്തിൽ എന്താകുന്നുവെന്ന് ഒരാളെങ്കിലും ബോധ്യമാകണമെങ്കിൽ ആ നിമിഷങ്ങൾ അതിന് സാക്ഷ്യം പറയും. പ്രവാചകൻ ആ രംഗം പ്രവചന ദൃഷ്ടിയാ കാണുന്നത് ഇങ്ങനെയാണ്: അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവൻ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. തന്നെത്താൻ താഴ്ത്തിവായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അങ്ങനെ അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു. കാര്യരും ബാണികൾ ആ വിശുദ്ധകരങ്ങളിൽ ആഞ്ഞടിച്ചു കയറ്റിയപ്പോൾ നസ്രായനായ യേശു അവന്റെ സുവിശേഷവും ഇതോടുകൂടി അവസാനിച്ചു എന്നവർ പറഞ്ഞിരിക്കാം. ഉയർത്തപ്പെട്ട കുരിശിൽ വീണ്ടും 6 മണിക്കൂർ നേരത്തെ കൊടിയാതനയുണ്ടായി. അതിന്റെ അഗാധത വിവരിക്കുവാൻ കഴിയാതെ വണ്ണം അജ്ഞാതമാണ്. നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പീൻ എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചവൻ കുരിശിൽ കടന്ന് ആദ്യമുച്ചരിച്ചത് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. തന്നെ ഉപദ്രവിക്കുന്നവരുൾപ്പെടെ സർവ്വലോകത്തിന്റെയും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ തന്നെ കൈവിട്ടുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്നാണ് അർത്ഥമാക്കിയത്. പാപിയുടെ പകരക്കാരനായി ദൈവത്താലുള്ള കൈവിടപ്പെടൽ താൻ സ്വമേധയാ സ്വീകരിക്കുകയും ആ ഘട്ടമെത്തിയപ്പോൾ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന നിലവിളിയാൽ ആ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിനെ കുരിശിച്ചു കൊന്നപ്പോൾ ഇരുളിന്റെ ശക്തികൾ ആർ തട്ടഹസിച്ചു കാണും? അവന്റെ വാഗ്ദത്തങ്ങൾ എവിടെ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞവന്റെ അവകാശവാദങ്ങൾ എവിടെ? മാനവജാതിയുടെ വിമോചനം സാധ്യമാകാതിരിപ്പാൻ ലജ്ജയില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന സാത്താനും അവന്റെ ദൂതന്മാരുടെയും വ്യാമോഹം 3 നാൾ വരെ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. 3ാം ദിവസം നസ്രായനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന പ്രവചനം നിറവേറപ്പെട്ടു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്നതിനെ കുറിച്ചുള്ള ബൈബിളിന്റെ പ്രഖ്യാപനം ഇതാണ്: ക്രിസ്തുവിൽ വിശ്വസിച്ച വിമോചനം സ്വന്തമാക്കുന്നവർ ഇന്ന് അത് ഏറ്റുചൊല്ലുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് അരുളി ചെയ്തവൻ രക്ഷയ്ക്കായി തന്നെ സമീപിക്കുന്നവർക്ക് വഴിയും സത്യവും ജീവനുമായി അവരെ വഴി നടത്തുന്ന നല്ല ഇടയനായി സദാകാലത്തേക്കുമായി നിലകൊള്ളുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് അരുളപ്പാട് നിവൃത്തിയാകുവാൻ തുടങ്ങി. യഹൂദ നാട്ടിൽ ചില സാധുക്കൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയും തന്റെ ഉപദേശത്തിന് ചെവിചായിക്കുകയും ചെയ്തതാണ് തന്നോടുള്ള പകയ്ക്കും ഉപദ്രവത്തിനും കൊലയ്ക്കും കാരണമെങ്കിൽ പുനരുദ്ധാനത്തിന് ശേഷം സുവിശേഷമെന്ന മഹാനദി ഭൂലോകത്തിന്റെ വിരിമാറിലൂടെ ഒഴുകുവാൻ തുടങ്ങുകയും അതിന്റെ ഇരുകരയിൽ നിന്നും അനേകായിരങ്ങൾ ജീവജലം സമൃദ്ധിയായി കോരി പാനം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്തു. സത്യത്തെ കൊല്ലുക എന്ന വ്യാമോഹം ആദ്യമുദിച്ചത് സാത്താന്റെ ബോഷത്തെ ശിരസിൽ നിന്നാണ്. മാനവ ചരിത്രത്തിൽ ലോകം ചെയ്ത വലിയ തിന്മ മനുഷ്യന്റെ വലിയ നന്മയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തി. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പുതിയ ഒരു ഉദയം ലോകം കണ്ടു. നീതിയുടെ ഉദയം. സുവിശേഷത്തിന്റെ യുഗം ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപയുടെ അളവറ്റ വലിപ്പം പ്രസംഗിക്കപ്പെട്ടു. ഭീരുക്കളായി കഴിഞ്ഞ ശിഷ്യന്മാർ ഉയരത്തിലെ ശക്തി ധരിച്ച് സുവിശേഷത്തിന്റെ ധീര വക്താക്കളായി സകലരെയും അറിയിക്കുവാനുള്ള ഈ മഹാസന്തോഷ വർത്തമാനം പ്രചരിപ്പിച്ചു തുടങ്ങി. ഇത്ര വലിയ വില കൊടുത്ത് നല്ലയിടയനായ ക്രിസ്തു ഒരുക്കിയതാണ് രക്ഷയെങ്കിൽ അതെങ്ങനെ പ്രസംഗിക്കാതിരിക്കും? അതെങ്ങനെ മറ്റുള്ളവരോട് പറയാതിരിക്കും? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. ഇതായിരുന്നു ഇഹലോകത്തിൽ വെച്ചുള്ള ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന. അതെങ്ങനെ അനുസരിക്കാതിരിക്കും? ശിഷ്യന്മാർ സുവാർത്ത പരസ്യപ്പെടുത്തുവാനായി ആരംഭിച്ചു. സത്യസുവിശേഷം അറിയിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളും അന്ന് തന്നെ സംഭവിച്ചു. സുവിശേഷം അതനുസരിക്കുന്നവനെ രക്ഷിക്കുകയും തിരസ്കരിക്കുന്നവനെ ന്യായം വിധിക്കുകയും ചെയ്യുന്നതാകിയാൽ അതിന്റെ ശ്രോതാക്കളും രണ്ട് വിഭാഗമായി തിരിഞ്ഞു. ഒരു കൂട്ടർ രക്ഷപ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിലവിളിച്ചു ചോദിച്ചു. ശിഷ്യന്മാർ അതിനുത്തരം നൽകി, ക്രിസ്തുവിൽ വിശ്വസിക്കുക. മറ്റു കൂട്ടർ സുവിശേഷം അറിയിച്ചവരെ എറിവാനായി കല്ലെടുത്തു. ഇത് രണ്ടും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ദേഹത്തെ കൊന്നിട്ട് ദേഹിയോടൊന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ക്രിസ്തുവിന്റെ വാക്കുകളാൽ ധൈര്യം കൊണ്ട് ശിഷ്യർ ഈ സുവിശേഷം ഘോഷിക്കുക തന്നെ ചെയ്തു. ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടി വന്നവരുടെ പട്ടിക ബൈബിൾ വിവരിക്കുന്നുണ്ട്. രക്ഷകന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകന്മാരെ കല്ലെറിഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരക്യാവിന്റെ മകനായ സകര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ ചോദിക്കും എന്ന് അന്ന് പറയുകയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി പറയുവാനും ക്രിസ്തുവിനെ ആ വചനത്തെ ലോകസമക്ഷം അവതരിപ്പിച്ച ശുശ്രൂഷ യോഹനാൻ സ്നാപകൻ നിർവഹിച്ചത് തന്റെ കഴുത്തിൽ നിന്ന് വീണ ചോരത്തുള്ളികൾ കൊണ്ടായിരുന്നു. ജീവിതം നന്മ പ്രസിദ്ധമാക്കുവാൻ തിന്മ അനുഭവിച്ചവരുടെ പട്ടിക വളരെ വലുതാണ്. ഈ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യന്മാർ സധൈര്യം ക്രൂശിന്റെ സാക്ഷികളായി മുന്നേറി. ഉപദ്രവം അവരെയും പിന്തുടർന്നു. ഭീഷണിയും ഉപദ്രവവും വർദ്ധിച്ചപ്പോൾ തിരുനാമ നിമിത്തം കഷ്ടം അനുഭവിക്കുന്നത് ഭാഗ്യം എന്നവർ എണ്ണി. ക്രിസ്തുവിനോടുകൂടെ നടന്ന പത്രോസ് ലേഖ അതേക്കുറിച്ച് പിന്നീട് എഴുതിയത്, നിങ്ങൾ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കുന്നത് എന്നാണ്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ വചനം ശിഷ്യരെ ആഴത്തിൽ സ്പർശിച്ചു. അവർ അത് പ്രാവർത്തികമാക്കി. എന്നാൽ നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് കനത്ത വില അവർ നൽകേണ്ടി വന്നു. യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് ശിരച്ഛേദം ചെയ്തു. അത് യഹൂദന്മാർക്ക് പ്രസാദകരമായെന്ന് കണ്ടപ്പോൾ അപ്പോസ്തലന്മാരെ തടവിലാക്കി. ആ നാളുകളിൽ തന്നെ യഹൂദന്മാരോട് മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്ത സ്തേഫാനോസ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. ഇതുകൊണ്ടൊന്നും സുവിശേഷം അശക്തമായില്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമായിരുന്നുവെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തി ആയിരുന്നു. ആയിരങ്ങൾ ആത്മരക്ഷ കണ്ടെത്തി നിത്യസമാധാനത്തിനും സ്വർഗ സന്തോഷത്തിനും അവകാശികളായി. സാക്ഷാൽ നല്ലയിടയനും രക്ഷിതാവുമായ ക്രിസ്തു ഇതത്രേ. ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ഈ ക്രിസ്തുവിൽ നിന്നും അത്ഭുതകരമായ രൂപാന്തരം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, പാപക്ഷമയും നിത്യജീവനും ആത്മരക്ഷയും കാംക്ഷിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുക. പാപത്തെയും പാപജീവിതത്തെയും ഓർത്ത് അനുദപിക്കുക. യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായി ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു എന്ന തീരുമാനത്തിൽ വരിക. ക്രിസ്തു കനത്ത വില നൽകി നിർവഹിച്ച രക്ഷ ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിപ്പാൻ കഴിയുന്നതിനപ്പുറമായി നിങ്ങളുടെ സ്ഥിതിയോ പാപത്തിന്റെ വലിപ്പമോ ആയിരിക്കുന്നില്ല എന്നോർക്കുക. ഇന്ന് നിങ്ങൾ ഒരു ആത്മീയ രൂപാന്തരം ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ക്രൂശ് നൽകുന്ന സന്ദേശം ശ്രദ്ധിക്കുക. പാപക്ഷമയുടെയും നിത്യജീവന്റെയും സുവാർത്ത അതത്രേ. ഒന്ന്, അത് അക്രമത്തെയും അനീതിയെയും ശാസിക്കുന്നു എന്ന് തന്നെയല്ല, അതിന് തുണിയുന്നവർക്കായി പ്രാർത്ഥിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് അരുളി ചെയ്തവൻ തന്നെ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിപ്പീനെന്നും ഉപദ്രവിക്കുന്നവർക്കായി ശത്രുക്കൾക്കായി പ്രാർത്ഥിപ്പീനെന്നും അരുളി ചെയ്തിരിക്കുന്നു. കുരിശിൽ കടന്ന പാപിയുടെ പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതിനാൽ ഇന്ന് നിങ്ങൾക്ക് ആ വാക്കിൽ ആശ്രയിക്കാം. ക്രിസ്തുവിന്റെ ക്രൂശ് പാപക്ഷമ അക്ഷരീകമായ ഒരു അനുഭവമാക്കി തീർക്കുന്നു. പാപം എന്നുള്ളത് എത്രമാത്രം ഭീകരവും അതിനെതിരെയുള്ള ന്യായവിധി എത്രമാത്രം ഗൗരവമാണെന്നാണ് ക്രിസ്തുവിന്റെ ക്രൂശ് വിളിച്ചു പറയുന്നത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നുവെങ്കിൽ കുരിശിച്ചവർക്ക് പോലും പാപക്ഷമ നൽകുവാൻ സന്നദ്ധമായ ദൈവസ്നേഹത്തെ അനുഭവിക്കാവുന്നതാണ്. ഒന്നാം നൂറ്റാണ്ടിലെ സുവിശേഷ പ്രചാരണ വേളകളിൽ ഉപയോഗിച്ചിരുന്ന ഹൃദയസ്പർശിയായ ഒരു ഉദ്ധരണിയുണ്ട്. യേശുവിനെ ചാട്ടവാറുകൊണ്ടടിച്ചതോ തലയിൽ മുൾമുടി വെച്ചാഞ്ഞടിച്ചതോ വിലാപ്പുറത്ത് കുന്തം കുത്തിറക്കി ആയ പാപി നീയാണെങ്കിൽ കൂടി ഹൃദയപൂർവ്വം അനുദപിക്കുമെങ്കിൽ നിന്നോടും ക്ഷമിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാണ്. ക്രൂശ് നൽകുന്ന അതിപ്രധാനമായ മറ്റൊരു സന്ദേശം പാപക്ഷമയ്ക്ക് നിദാനമായ നീതി നിർവഹിക്കപ്പെട്ട കുരിശിലെ മരണത്തെക്കുറിച്ചാണ്. നിത്യജീവനിലേക്കുള്ള വാതിലായി തീർന്ന മരണം, ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ പതിക്കേണ്ട മരണമാണത്. ബൈബിളാണ് മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും അതിന്റെ മൂലകാരണത്തെക്കുറിച്ചും ആധികാരികമായി പ്രതിപാദിക്കുന്നത്. ബൈബിൾ സാർവത്രിക അർത്ഥത്തിൽ മനുഷ്യന്റെ മരണത്തെ ശിക്ഷയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് പാപത്തിന്റെ ശിക്ഷ. അത് ശിക്ഷയായതിനാലാണ് മനുഷ്യന്റെ മരണത്തിൽ വിലാപവും സങ്കടവും ഉള്ളത്, നിരാശയും ഭീതിയും ഉള്ളത്, ദുഃഖവും കണ്ണുനീരുമുള്ളത്. പാപത്തോടുകൂടെ മരണത്തിൽ ന്യായവിധിയുമുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ബൈബിളിൽ എബ്രായ ലേഖനം വിളിച്ചു പറയുന്നത് ഒരു മരണമുണ്ടായി എന്നാണ്. ഒന്ന്, അത് ഏക മനുഷ്യന്റെ ഏക മരണമായിരുന്നു. രണ്ട്, അത് മരിക്കണ്ടാത്തവന്റെ മരണമായിരുന്നു. മൂന്ന്, അത് മരണമെന്ന ശാപത്തെയും അതിന്റെ അധികാരിയായ പിശാചിനെയും നീക്കുവാൻ കഴിയുന്ന മരണമായിരുന്നു. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നല്ലയിടയനായ ക്രിസ്തുവിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസം വൃഥാവായി പോകുകയില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ പാപത്താൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളും അർത്ഥമില്ലായ്മയും നിരാശയും അസമാധാനവും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി പോയി മറയും. പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും ഞാൻ സർവ്വതും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്തവൻ ഒരു പുതുജീവൻ നിങ്ങൾക്കിന്ന് സൗജന്യമായി നൽകിത്തരും. ആ ജീവനിൽ നിന്നും വ്യക്തതയുള്ള ഒരു ആത്മീക ജീവിതം ഇന്ന് ആരംഭിക്കും. ദൈവത്തിന്റെ രക്ഷയെ നിങ്ങൾ ഇന്ന് കാംക്ഷിച്ചാൽ അത് അതിവേഗത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഇന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കും. സുവിശേഷ പ്രസംഗ വേദികളിൽ എന്നോട് ചിലരെങ്കിലും എന്തിനീ വൃഥാ പരിശ്രമം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നൽകുവാനുള്ള മറുപടിയും ഒരു ചോദ്യമാണ്. മരണത്തെ തൊട്ടുമുമ്പിൽ കണ്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ മുൻകാല പാപജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മയാൽ ആ ഹൃദയം അസ്വസ്ഥമാണ്. പാപക്ഷമ കിട്ടാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിത്യമായൊരു യാഥാർത്ഥ്യത്തിന് നേരെ തന്റെ ആത്മാവിനും ജീവിതത്തിനും കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ചിന്തയിൽ ആ വ്യക്തി തീവ്രമായി ഭയപ്പെടുന്നു. എന്തെങ്കിലും സൽക്കൃത്യങ്ങൾ ചെയ്യുവാനോ ദൂരയാത്ര നടത്തുവാനോ അവൻ അശക്തനാണ്. സമയം അവശേഷിക്കുന്നതുമില്ല. ആ കിടപ്പില്ലാ മനുഷ്യൻ നിലവിളിക്കുന്നു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ആർ ഉത്തരം നൽകും? ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? ലോകം മുഴുവനും ഈ ചോദ്യത്തിന് മുന്നിൽ മൗനമായി നിൽക്കുമ്പോൾ ബൈബിൾ ഇതിന് മറുപടി നൽകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. ക്ഷണനേരം കൊണ്ട് പ്രാപിക്കാവുന്ന ആത്മരക്ഷ. ക്രിസ്തുവിന്റെ ക്രൂശിൽ നിർവഹിക്കപ്പെട്ട ആ പ്രായശ്ചിത്ത യാഗത്തിൽ ഏത് കഠിന പാപവും പോക്കുവാനുള്ള നീതി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഏത് മലിന പാപവും പോക്കി ശുദ്ധീകരിക്കുവാനുള്ള പരിശുദ്ധ രക്തം ചൊരിയപ്പെട്ടു കഴിഞ്ഞു. ഇനി മനുഷ്യൻ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, പാപം ഏറ്റുപറഞ്ഞ യേശു ക്രിസ്തുവിനെ കർത്താവും സ്വന്തരക്ഷിതാവുമായി ഹൃദയപൂർവ്വം സ്വീകരിക്കുക. നല്ലിടയനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം ഒരു മുന്നറിയിപ്പാണ്. ഏറെ വൈകാതെ തന്നെ ഈ സ്വപ്നലോകത്തിൽ നിന്നും മനുഷ്യന് വിട പറയേണ്ടി വരും. ദൈവത്തിന്റെ ദിവസത്തിലേക്ക് കാലം സമീപിക്കുന്നു. ന്യായവിധിയുടെ ഒരു ദിവസം വരുന്നു. അന്ന് സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. നല്ലിടയനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം ഒരാഹ്വാനവുമാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നും അത് പാപിയെ ക്ഷണിക്കുന്നു. ബൈബിൾ അവസാനിക്കുന്നതിന് ഈ ആഹ്വാനത്തോടുകൂടെയാണ്. ആത്മീക അർത്ഥത്തിൽ ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഏത് മനുഷ്യനെയും ഒരു വ്യത്യാസവും കൂടാതെ ഏത് സാഹചര്യത്തിലും വെച്ച് രക്ഷിക്കുന്ന ക്രിസ്തു നല്ലിടയനായി വന്ന് നാടുകൾക്ക് വേണ്ടി തന്റെ രക്തവും ജീവനും നൽകി പാപത്തിന് പരിഹാരം വരുത്തി. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ കരയേറിപ്പോയവനും തന്നിൽ വിശ്വസിച്ചവരെ ചേർപ്പാനും ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാനും രാജാതിരാജാവായി വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് ഇതിനാലത്രേ. പാപിയെയും അഭക്തനെയും രക്ഷിച്ച് വിശുദ്ധനും ഭക്തനുമായി രൂപാന്തരപ്പെടുത്തുന്ന, തെറ്റിദ്ധാരണകൾക്ക് അതീതനായി അറിഞ്ഞിരിക്കേണ്ട, സ്വന്തരക്ഷിതാവും കർത്താവുമായി ഓരോ ഹൃദയത്തിലേക്കും സ്വീകരിക്കപ്പെടേണ്ട നല്ലിടയനായ യേശു ക്രിസ്തു.